Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ഒരു ക്രിസ്തുമസ് കഥ കേൾക്കാം. പുൽക്കൂട്ടിലെ വിസ്മയം എന്ന ചെറുകഥയെ ആധാരമാക്കിയുള്ള ശബ്ദരേഖയാണിത്. ദിവ്യരക്ഷക സഭാംഗമായ ഫാദർ ബിജു മഠത്തിക്കുന്നേലിന്റെ രചനയാണിത്.
അല്ല, ഇന്ന് ചൂട് കൂടുതലാണല്ലോ, ആടുകൾക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല.
ആടുകളുടെ കിടപ്പ് കണ്ടില്ലേ, കിടപ്പ്.
അതെ, ഇത്രയും ചൂടുള്ള ദിവസമായിട്ടും ഒരു കൂട്ടം ആൾക്കാരാണല്ലോ ദൂരെ നിന്ന് വരുന്നത്.
ശരിയാണല്ലോ, എനിക്ക് തോന്നുന്നത് റാബായും ശിഷ്യന്മാരുമാണ്.
റാബായും കൂടെ ഉണ്ട്, ചിലപ്പോൾ ജെറുസലേമിലേക്ക് പോകുന്നവരായിരിക്കും.
അതെ അതെ, റാബായി ഉള്ളതുകൊണ്ട് ജെറുസലത്തേക്ക് തന്നെ ആയിരിക്കാം.
ഇത്രക്കും ചൂടുണ്ടെങ്കിലും ചെറിയൊരു കാറ്റുണ്ട്, അതാണ് ഏക ആശ്വാസം.
ശരിയാണ് നസറേ, കാറ്റുള്ളതുകൊണ്ട് ഒരു ആശ്വാസമുണ്ട്. എവിടെയെങ്കിലും കുടിക്കാൻ അല്പം വെള്ളം കിട്ടിയെങ്കിൽ അന്നായിരുന്നു അല്ലേ.
നമുക്ക് അല്പം മുൻപോട്ട് പോയി നോക്കാം, കാണാതിരിക്കില്ല.
ഹോ, കാലം കടന്നു പോകുന്നത് എത്ര പെട്ടെന്നാണ്. ഈ ദിവസങ്ങളിലൊക്കെ പകൽ നല്ല ചൂടും രാത്രിയിൽ നല്ല തണുപ്പുമാണ്. ജീവിക്കാൻ വേണ്ടി ആടുകളുടെ പിന്നാലെ ഓടിയോടി ഇതാ വീണ് ഇരിപ്പായിട്ടിപ്പോൾ മാസം ഒന്നായി. പിന്നെ ഇന്നലെ ഒരു സംഭവമുണ്ടായി. എന്റെ ഭാര്യ റൈച്ചൽ അടുക്കളയിലായിരുന്നു, തിരക്കിട്ട് മുന്തിരിയടയുണ്ടാക്കുകയായിരുന്നു. അവൾക്കും കുറേ നാളായി നല്ല ക്ഷീണമാണ്. എങ്കിലും മടുപ്പ് കൂടാതെ വീട്ടിലെ സകല പണിയും എടുക്കുന്നുണ്ട്, കൂടാതെ എന്റെ ജോലികൾ വേറെയും. എന്റെ മക്കൾ തോബിയാസും റൂബനും ആടുകളെ മേയ്ക്കാൻ പോയിട്ട് നേരം ഇത്ര ഇരുണ്ടിട്ടും തിരിച്ചെത്തിയിരുന്നില്ല. പാലും പാൽക്കട്ടിയും വാങ്ങാനെത്തുന്ന ചെക്കനും വരാൻ വൈകുന്നത് എന്താണെന്നുമെല്ലാം വിചാരിച്ച് ഞാൻ അങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് വഴിയിലൊരു ബഹളം കേട്ടു. പുറത്തേക്കിറങ്ങി നോക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നതിനാൽ ഞാൻ ഭാര്യയെ വിളിച്ചു.
റൈച്ചൽ, റൈച്ചലേ, എന്താ പുറത്തിത്ര ബഹളം? നീ ഒന്ന് ചെന്ന് നോക്കിയേ.
അതേതോ യാത്രാസംഘമാണെന്ന് തോന്നുന്നു. ആ അല്ല അല്ല അല്ല, ഏതോ റബ്ബിയും ശിഷ്യന്മാരുമാണ്. അവർ ഇങ്ങോട്ടാണല്ലോ വരുന്നത്.
കുടിനീരിനാവും, നീ അവർക്ക് എന്തെങ്കിലും കുടിക്കാൻ കൊടുക്ക്.
അവരോട് ഞാൻ അകത്തു കയറിയിരിക്കാൻ പറയട്ടെ. പാല് വാങ്ങുന്ന ചെക്കൻ വരാഞ്ഞത് നന്നായി. നമുക്ക് അവർക്ക് പാലും പാൽക്കട്ടിയും അല്പം മുന്തിരി അടയും കൊടുക്കാം അല്ലേ.
നന്നായി, എനിക്ക് അവരെ ഒന്ന് കാണുകയും ചെയ്യാമല്ലോ. വരൂ വരൂ, ഇരിക്കൂ.
കുടിക്കാൻ ഇത്തിരി വെള്ളം തരുമോ? ഇത് ഞങ്ങളുടെ ഗുരുവാണ്. ഞങ്ങൾ ജെറുസലേമിലേക്ക് പോവുകയാണ്, യാത്രയിലാണ്.
കയറിയിരിക്കൂ, കയറിയിരിക്കൂന്നേ, ഇരിക്കൂ.
ഏയ്, ഇരിക്കണമെന്നില്ല, അല്പം വെള്ളം കിട്ടിയാൽ മതി.
അതെ, ഞങ്ങളല്പം ദൂരെ നിന്നാണ്, അങ്ങ് ഗലീലിയിൽ നിന്ന്. ചൂടും പിന്നെ നടന്നതിന്റെ ക്ഷീണവും ഉണ്ട്.
പിന്നെ അവർ ഓരോരുത്തരായി അകത്തേക്ക് കയറി വന്നു. ഉള്ള സ്ഥലത്തൊക്കെയായി അവർ ഇരുന്നു. റൈച്ചൽ അവർക്ക് പാലും പാൽക്കട്ടിയും പിന്നെ കുറെ മുന്തിരിയടയും ഉണക്കി വച്ചിരുന്ന കുറെ അത്തിപ്പഴവും കൊടുത്തു.
ഇതാ വേണ്ടുവോളം കുടിച്ചോളൂ. നിങ്ങൾ ദൂരെ നിന്നല്ലേ വരുന്നത്?
അതെ, ഞങ്ങളല്പം ദൂരെ നിന്നാണ്, അങ്ങ് ഗലീലിയിൽ നിന്ന്. ചൂടും പിന്നെ നടന്നതിന്റെ ക്ഷീണവും ഉണ്ട്.
അവർ ഭക്ഷിച്ചതിനു ശേഷം ഒരു സ്തോത്രഗാനം ആലപിച്ച് പ്രാർത്ഥിച്ചു. അതിനിടയിൽ റൈച്ചൽ എന്റെ ശാരീരിക ആലസ്യങ്ങളെക്കുറിച്ച് അവരോട് പറയുന്നുമുണ്ടായിരുന്നു. ഞാൻ അവരെ ഓരോരുത്തരെയും വീക്ഷിച്ചുകൊണ്ടിരുന്നു. എന്റെ കണ്ണുകൾ കൂടുതൽ സമയവും ഉടക്കി നിന്നത് ആ റബ്ബിയിലാണ്. അവന്റെ കണ്ണുകൾക്ക് വല്ലാത്ത തിളക്കമായിരുന്നു. അവൻ എന്റെ കണ്ണുകളിലേക്ക് നോക്കിയപ്പോഴൊക്കെ
ഞാൻ വല്ലാതെയായി. അവൻ്റെ കണ്ണുകളിൽ ശക്തിയും സ്നേഹവും ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഓർമ്മകളെ ഉണർത്തിക്കൊണ്ടവൻ ചോദിച്ചു,
സാമുവൽ, ഏകദേശം 30 വർഷങ്ങൾക്കപ്പുറം ഇവിടെ അടുത്തുള്ളൊരു പുൽത്തൊഴുത്തിൽ ഒരു ഉണ്ണി പിറന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ പുൽത്തൊഴുത്ത് എവിടെയാണെന്നറിയാമോ?
ഓ, തീർച്ചയായും. ഇന്നലെ എന്നതുപോലെ അത് ഞങ്ങളുടെ സ്മരണകളിൽ ജ്വലിച്ചു നിൽക്കുന്നുണ്ട്.
അതൊന്ന് കാട്ടിത്തന്നാൽ വലിയ ഉപകാരമായിരുന്നു.
റേച്ചൽ, നീ അതിവർക്കൊന്ന് കാണിച്ചു കൊടുക്കാമോ? വയ്യ, അല്ലെങ്കിൽ ഞാനും വരുമായിരുന്നു. ഞങ്ങളാരും ഇപ്പോൾ അത് പുൽത്തൊഴുത്തായി ഉപയോഗിക്കാറേയില്ല. അവിടെ ആ ഉണ്ണിയുടെ കരച്ചിലും ചിരിയും കേൾക്കാൻ, ആ സ്മരണകൾ അയവിറക്കാൻ ഞങ്ങളെപ്പോഴും അവിടെ പോയി ഇരിക്കാറുമുണ്ട്. എല്ലാവരും പറയുന്നത് ആ ഉണ്ണിയാണ് ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്ന രക്ഷകനെന്നാണ്. അവനിപ്പോൾ വലിയൊരു ഗുരുവും പ്രവാചകനുമാണത്രേ. ഇവിടെ എല്ലാവരും അവനെക്കുറിച്ച് എപ്പോഴും പറയാറുമുണ്ട്.
ഉവോ,
അതെ അതെ, ഞങ്ങളാണ് അവന്റെ കരച്ചിൽ കേട്ട് അന്ന് ആദ്യം ഓടിയെത്തിയത്.
അന്ന് ഞങ്ങളുടെ മൂത്ത മകൻ തോബിയാസിനെ കഷ്ടിച്ച് 1.5 വയസ്സ് പ്രായം വരും. ഞങ്ങൾക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിനമായിരുന്നു അത്.
അതെന്താ?
1.5 വയസ്സ് കഴിഞ്ഞിട്ടും തോബിയാസ് നടന്നു തുടങ്ങിയിരുന്നില്ല. അത് ഞങ്ങളെ അന്ന് വല്ലാതെ സങ്കടപ്പെടുത്തിയിരുന്നു.
അന്ന് തോബിയാസിനെയും എടുത്തുകൊണ്ടാണ് ഞങ്ങൾ ആ ഉണ്ണിയെ കാണാൻ പോയത്. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഒരു കുഞ്ഞിനെ ആരോ വഴിയിൽ ഉപേക്ഷിച്ചു പോയെന്നാണ്. പിന്നെയാണ് പുൽക്കൂടിനുള്ളിൽ ദരിദ്രരായ ആ മാതാപിതാക്കളെയും ഉണ്ണിയെയും കണ്ടത്. ഉണ്ണിയുടെ കരച്ചിൽ കണ്ട് സങ്കടം തോന്നി. കാരണം മാമരം കൊച്ചുന്ന തണുപ്പായിരുന്നു ആ രാത്രിയിൽ. അപ്പോഴും മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ റേച്ചൽ കുറച്ച് പാലും പാൽക്കട്ടിയും എടുക്കാൻ വീട്ടിലേക്ക് തിരിച്ചോടി. അപ്പോൾ തോബിയാസിൻ്റെ കയ്യിലായിരുന്നു. അവൻ പെട്ടെന്ന് കയ്യിൽ നിന്നും ഊർന്നിറങ്ങിയത് ഞാൻ അറിഞ്ഞതേയില്ല. അവൻ ഉണ്ണിയുടെ അടുത്തേക്ക് നടന്നു പോയത്. അപ്പോൾ ഞാനിതൊന്നും ശ്രദ്ധിച്ചതേയില്ല. സത്യം പറഞ്ഞാൽ എൻ്റെ ശ്രദ്ധ മുഴുവനും ആ ഉണ്ണിയിലായിരുന്നു. അപ്പോഴേക്കും റേച്ചൽ പാലും കുറച്ച് പാൽക്കട്ടിയുമായി തിരിച്ചെത്തി. പിന്നെ അവൾ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഉണ്ണി കരയുന്നത് വിശന്നിട്ടല്ല, തണുത്തിട്ടാണെന്ന്. പിന്നെ തോബിയാസിന്റെ മേൽക്കുപ്പായം ഊരി ഉണ്ണിയെ പുതപ്പിച്ചു.
അപ്പോഴേക്കും സമീപത്തുള്ള ഏതാനും ഇടയന്മാരും അവിടെ എത്തി. പിന്നെ കുറച്ചു ദിവസം ഞങ്ങളുടെ വീട്ടിലാണ് ആ കുടുംബത്തെ ഞങ്ങൾ താമസിപ്പിച്ചത്.
ആ തൊഴുത്തിൽ പോയ നാൾ മുതലായിരുന്നു മുടന്തനായിരുന്ന എന്റെ മകൻ തോബിയാസ് നടന്നു തുടങ്ങിയത്. അന്ന് ഞങ്ങൾക്ക് മനസ്സിലായി ആ പുൽത്തൊട്ടിയിൽ വച്ച് നടന്നത് ഒരത്ഭുതമായിരുന്നു എന്ന്.
ആ ശിശു ദിവ്യ ശിശുവായിരുന്നുവെന്ന് ഞങ്ങൾ അറിഞ്ഞു. അവന്റെ പുഞ്ചിരി സൂര്യൻ ഉദിക്കുന്നത് പോലെയായിരുന്നു. പിന്നെ ആ കുടുംബത്തെ ശുശ്രൂഷിക്കാൻ ഞങ്ങൾ അയൽക്കാർ തമ്മിൽ മത്സരമായിരുന്നു മത്സരം. വെറും 3 ദിവസമേ അവർ ഞങ്ങൾക്കൊപ്പം പാർത്തുള്ളൂ.
അതെ അതെ, അവർ പോയപ്പോൾ ഞങ്ങൾ വല്ലാതെ സങ്കടപ്പെട്ടു. ആരെങ്കിലും എന്റെ കൈയൊന്നു പിടിക്കാമോ? സ്ഥലം കാട്ടാൻ ഞാനും കൂടെ വരാം. പക്ഷേ ശിഷ്യന്മാർക്ക് മുൻപേ ആ റബ്ബി എന്റെ കരം പിടിച്ചു. എന്നിട്ട് വിഷമിച്ച് പടിയിറങ്ങി ഞാനും നടന്നു. നടക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സിൽ ഒരു പ്രാർത്ഥന നിറഞ്ഞു നിന്നിരുന്നതുപോലെ എനിക്ക് തോന്നി. ഉണ്ണി പിറന്ന സ്ഥലം കണ്ട് അവരെല്ലാവരും നിശബ്ദമായി കുറച്ചു സമയം നിന്നു. പിന്നെ യാത്ര പറഞ്ഞു പോയി. പോകുമ്പോൾ ആ റബ്ബായി എൻ്റെ കണ്ണുകളിലേക്ക് നോക്കി, ഒരു ദിവ്യ ദർശനം പോലെ. പിന്നെയും കുറേ സമയം ഞാനും റേച്ചലും അവിടെ തന്നെ ഇരുന്നു. കുറേ കഴിഞ്ഞ് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോഴാണ് ഞാൻ സുഖം പ്രാപിച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. എനിക്ക് നടക്കാൻ ഒരു പ്രയാസവുമില്ല. പിന്നെ ഞാൻ കുറേ കൂടെ ചെറുപ്പമായതുപോലെ എനിക്ക് തോന്നി. എൻ്റെ ആരോഗ്യം വളരെ മെച്ചപ്പെട്ടു. മനസ്സിനും എന്തെന്നില്ലാത്ത ഒരു ആനന്ദം നിറഞ്ഞു നിന്നു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അതവിടെ നിന്നായിരുന്നു രക്ഷകൻ. അവനിവിടെ നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ വലിയവനായി കാണപ്പെട്ടില്ല. അവനോട് മുഴുവൻ കഥയും പറഞ്ഞപ്പോഴും ആ ഉണ്ണി താനായിരുന്നെന്നും അവൻ വെളിപ്പെടുത്തിയതേയില്ല. ഇപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ ശരിക്കും ഇമ്മാനുവേൽ തന്നെയാണെന്ന്. ദൈവം നമ്മോടുകൂടെ. കാരണം ഇവിടെ നിന്ന് പോയിട്ടും ആ അസാന്നിധ്യത്തിലും അവിടം നിതാ ഇവിടമാകെ നിറഞ്ഞു നിൽക്കുന്നു. ദൈവം നമ്മോടുകൂടെ. ദൈവം നമ്മോടുകൂടെ. ഇമ്മാനുവേൽ. ഇവിടെ ഈ ബദ്ലഹേം പുരിയിൽ മാത്രമല്ല, എവിടെയും ഏവരിലും ആ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നു. ലോകം മുഴുവനും തെളിഞ്ഞു നിൽക്കുന്നു, തെളിഞ്ഞു നിൽക്കുന്നു.
ഈ പരിപാടിയിൽ ഉപയോഗിച്ചിരിക്കുന്ന രണ്ട് ഗാനങ്ങൾ സൈലന്റ് നൈറ്റ്, ബദ്ലഹേം പുരിയിൽ, ഇവ രണ്ടും ജെറി അമൽദേവിൻ്റെ ശിക്ഷണത്തിലുള്ള സിംഗ് ഇന്ത്യ ഗായക സംഘമാണ് അവതരിപ്പിച്ചത്. രണ്ടാമത്തെ ഗാനം ബദ്ലഹേം പുരിയിൽ രചിച്ചത് ജോർജ് ജോസഫ് ചെന്നായ്. ഇതിൻ്റെ സംഗീതാവിഷ്കാരം ജെറി അമൽദേവ്. ദിവ്യരക്ഷക സഭാംഗം ഫാദർ ബിജു മഠത്തിക്കുന്നേൽ രചിച്ച ക്രിസ്തുമസ് വിസ്മയങ്ങൾ എന്ന ചെറുകഥയെ ആധാരമാക്കിയുള്ള ശബ്ദരേഖയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇതിൻ്റെ അവതാരകർ ജോളി അഗസ്റ്റിൻ, ജോയ്കുമാർ, ബ്രദർ സൂരജ് ഒ എസ് ജെ, ബ്രദർ എബിൻ ഒ എസ് ജെ, വിൻസെൻ്റ് രാജ്, സുമേഷ് കുമാർ നാസർ, പിന്നെ ജോർജ് സുന്ദരം, ഫാദർ വില്യം നെല്ലിക്കൽ എന്നിവരാണ്.
ബത്ലഹേം പുരി വീഥിയിൽ കേട്ടയായ് മോദ സംഗീതം രാജരാജനീശ ജനകം അർത്തുപാടുന്നിടയ ഗണം.
പുരി വീഥിയിൽ കേട്ടയായ് മോദ സംഗീതം പാടി പാടി താളത്തിൽ പാടി കൂടാം കൂടാം ഉന്നീത ചാരി കുമ്പിട്ടിട രാജാവിൻ പാടി
ബെത്ലഹേം പുരി വീതി കേട്ടയായി മോദ സംഗീതം രാജരാജനീശ ജനനം പാടുന്നിടയഗണം പരനേ നീ വന്നു പാരിതിൽ വന്നു പാരിതിൽ വിമലം ഈ ശാന്തരാത്രിയിൽ ഉദയം ചെയ്തൊരു താരമേ ഹൃദയേ നിൻ ദിവ്യ ദർശനം കുളവായി വേളയിൽ വിമലം ഈ ശാന്തരാത്രിയിൽ
ഇതോടെ ഇന്നത്തെ മലയാള പ്രക്ഷേപണം സമാപിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.